പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈനംദിന വചന പഠനം 27 ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്ത നാമത്തിലുള്ള വന്ദനമറിയിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ദാനിയേൽ പ്രവചനം 9:1 തിരുവചന ഭാഗങ്ങളാണ്. ദാനിയേൽ പ്രവചനം 605 BC 536 ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് ഓ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ദാനിയേൽ പ്രവചിച്ചത് ബാബിലോണിലെ യഹൂദ പ്രവാസികളോടും ജാതീയ രാജാക്കന്മാരോടും നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ ദാനിയേൽ പ്രവചിച്ചത് ഇസ്രയേലിനെ കുറിച്ചും ജാതീയ രാഷ്ട്രങ്ങളെ കുറിച്ചുമെന്ന് ദാനിയേൽ 2:36-43 വാക്യങ്ങളിലും 9 നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ യഹോയാക്കീൻ യഹൂദ രാജാവ് സിദക്കിയാവ് ബാബിലോണി രാജാവ് നെബുക്കദ്നേസർ എന്നിവരുടെ ഭരണകാലത്താണ് ദാനിയേൽ പ്രവചിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ദാനിയേലിനെ കുറിച്ചുള്ള ചരിത്ര രേഖ ദാനിയേലിന്റെ പുസ്തകം 1-6 സ്തോത്രം അധ്യായത്തിൽ നിന്നും നമുക്ക് സവിസ്തരം മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം ദാനിയേലിന്റെ പുസ്തകം 9 1-3 തിരുവചന ഭാഗങ്ങളാണല്ലോ. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ് 9:25-26 വാക്യങ്ങളിൽ അഭിഷിക്തം ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മരണത്തെ വ്യക്തമാക്കുകയാണ്. അതുപോലെ 2:34-35 വാക്യങ്ങളിൽ കൈതൊടാത്ത കല്ലായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നിത്യരാജാവായി വന്ന് ഭൂലോക രാജ്യത്വങ്ങളെ തകർത്ത് ആധിപത്യം സ്ഥാപിക്കുന്നവിടെ വ്യക്തമാക്കുകയാണ്. 7:13 വാക്യത്തിൽ മനുഷ്യപുത്രനായി നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 7:22 വാക്യത്തിൽ വയോധികനായ ഒരുവനായി ഓ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കർത്താവിനെ പരിചയപ്പെടുത്തുന്നു. 10:5-3 അത് തന്നെ ആവർത്തിച്ച് പറയുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. 1:12-10 വാക്യങ്ങൾ ഈ വചനങ്ങൾ നിവർത്തിയും നമുക്ക് ഓ തിരുവെഴുത്തിൽ നിന്നും കാണാൻ കഴിയുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം 9 ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഓ 1-3 വാക്യങ്ങളാണല്ലോ. ഹല്ലേലൂയ കർത്താവ് ആ വചനങ്ങളിലൂടെ ഇന്ന് നമ്മോട് ഓ വളരെ ശക്തവും വ്യക്തവുമായി സംസാരിക്കാനിടയായി തീരട്ടെ. കൽദയ രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1 അവന്റെ വാഴ്ചയുടെ 1 തന്നെ ദാനിയേൽ എന്ന് ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് രമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തു നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട് ഓ പ്രാർത്ഥനയോട് യാചനകളോടും കൂടെ അപേക്ഷിക്കുന്ന ദൈവതമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു എന്ന് കാണിക്കുകയാണ്. ഓ യിരെമ്യാ പ്രവചനം 29:10 വാക്യത്തിൽ ഹല്ലേലൂയ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ മാറുമെന്ന് ഓ യിരെമ്യാ പ്രവചിച്ച പ്രവചനം ഓ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയ ദാനിയേല് ഓ താന് സ്തോത്രം ഹല്ലേലൂയ വളരെ തിരക്കുള്ള ഒരു ഭരണാധിപനായിരുന്നുവെങ്കിലും ഓ രട്ടൊടുത്ത് വെണ്ണീറിലിരുന്ന് ഉപവസിച്ചും കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഹല്ലേലൂയ ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുന്ന ഓ പ്രാർത്ഥന നമുക്ക് ഹല്ലേലൂയ ഓ കാണുവാൻ തക്കൊണ്ടും കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ഹല്ലേലൂയ അതെ, ദാനിയേൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിലപിച്ച് കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ കരുണ തോന്നണമേ, ഞാനും എൻ്റെ പിതാക്കന്മാരും പാപം ചെയ്തു പോയി, ഞങ്ങൾ അകൃത്യം പ്രവർത്തിച്ചു, അധർമ്മം ചെയ്തു, ഹല്ലേലൂയ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസ്ഥനിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഓ ലോകാരംഭം മുതൽ നിത്യത വരെയുള്ള ദൈവപദ്ധതിയെക്കുറിച്ചാണ് ദൈവം ദാനിയേൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തത്. യെരുശലേമിന്റെ ശൂന്യാവസ്ഥ മാറ്റേണ്ടതിന് സർവശക്തനായ ദൈവം ഉപയോഗിച്ചത് ദാനിയേൽ പ്രവാചകനെ ആയിരുന്നില്ല. സ്തോത്ര യെരുശലേമിന്റെ ശൂന്യാവസ്ഥ മാറ്റാൻ ഓ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിന്റെ ബന്ധനങ്ങൾ അഴിച്ചു, അനേക പ്രിയപ്പെട്ടവരെ അതോറ് ചേർത്ത് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. സെരുബ്ബാബേലിനെയും യോശുവയും ആദ്യം എഴുന്നേൽപ്പിച്ചു. കോരെശ് രാജാവ് ഇപ്രകാരം കൽപ്പിച്ചു, സ്വർഗത്തിലെ ദൈവമായ യഹോവ സ്തോത്രം, ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. ആകയാൽ ഹല്ലേലൂയ, യഹൂദിയയിലെ യെരുശലേമിൽ ഹല്ലേലൂയ അവനൊരാലയം പണിയേണ്ടതിന് അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ, ആ ആലയം പണിക്ക് വേണ്ടുന്നതെല്ലാം രാജഭണ്ഡാരത്തിൽ നൽകിത്തരുമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ആ കൽപ്പനയും പ്രകാരം 42,360 പേര്, എസ്രയുടെ പ്രവചനം 2:64 പ്രകാരം 42,360 പേർ പുറപ്പെടുകയും പിന്നത്തേതിൽ അവിടെ തോബിയാവും സൻബല്ലത്തും തുടങ്ങിയ എതിരാളികൾ അവരെ എതിർത്തപ്പോൾ എസ്രയും നെഹെമ്യാവും ഹഗ്ഗായും സെക്കര്യാവും ഒക്കെ കടന്നു ചെന്ന് അവരെ ധൈര്യപ്പെടുത്തി അനുഗ്രഹത്തോടെ ആ പണി പൂർത്തീകരിച്ചതിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം കാരണമായി തീർന്നത് മറ്റൊന്നുമായിരുന്നില്ല, ദാനിയേലിന്റെ ഉപവാസം, ദാനിയേലിന്റെ പ്രാർത്ഥന, ദാനിയേലിന്റെ അഭയാചന, ദാനിയേലിന്റെ നിരന്തരമായ കണ്ണുനീര്, അതാണ് ഈ യഥാസ്ഥാനത്തിന് കാരണമായി തീർന്നത്. ഓ ഹല്ലേലൂയ. സെരുബ്ബാബേലിനോട് കൂടെ 42,360 പേരും അവരോടൊപ്പം എണ്ണപ്പെടാത്ത അടിമകൾ, ദാസീദാസന്മാർ, അതുപോലെ സ്തോത്ര ലേവ്യരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഹാസംഘം പുറപ്പെട്ടു. പിന്നത്തതിൽ എസ്രയോടുകൂടെ വന്ന ഒരു കൂട്ടം, അങ്ങനെ അവരെല്ലാം കടന്നു വന്ന് ആലയം അതിന്റെ മഹത്വത്തോടെ പണിതു, ആലയം മതിൽ പണിത്, അന്താടം വെച്ചു, ഹല്ലേലൂയ വാതിലുകൾ അത് റെഡിയാക്കി. ഹല്ലേലൂയ. യെരുശലേമിൽ നിരന്തര ഹോമയാഗങ്ങളും അല്ലെ നിരന്തരമായ യാഗങ്ങളും നടന്നു. ഇതിനെല്ലാം വഴിയൊരുക്കപ്പെട്ടത് ദാനിയേൽ എന്ന ഒരുവന്റെ പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ആരും അറിയാതെ ദൈവസൽ മുടങ്ങാൽ മടക്കി ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കും ഓ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിരന്തരം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ആ പ്രാർത്ഥന ഒന്നും വൃഥാവായി പോവുകയില്ല. ആ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നൽകിത്തരുമെന്നുള്ളത് ദാനിയേലിന്റെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, അത് പ്രിയപ്പെട്ടവരെ നമുക്ക് ധൈര്യപ്പെടാം, ധൈര്യത്തോടെ നമ്മുടെ കർത്താവിന്റെ വചനം പ്രഖ്യാപിക്കാം, ഉറച്ചു നിൽക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളെ കൊണ്ട് സർവശക്തനായ ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ ഇത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നാഥ, അവിടുത്തെ തിരുക്കുമാരനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയോട് അടുത്ത് വരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും അപ്പ മധ്യസ്ഥതയെ കുറിച്ചും പ്രാർത്ഥനയെ കുറിച്ചുമുള്ള ഉപവാസത്തെ കുറിച്ചുള്ള നല്ലൊരു ചിത്രം ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു. നാഥ, ദൈവത്തിന്റെ കൃപ ധാരാളമായി ഞങ്ങളിൽ പകർന്നതെന്ന് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശ്രദ്ധീകരിക്കുകയും ചെയ്യേണ്ടതിന് കർത്താവിന്റെ ബലമുളകരങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ തിരുമുമ്പാകെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവശക്തി ധാരാളമായിട്ട് പകരണം, കൃപയ്ക്കുള്ളിൽ പൊതിയണം. ഉപവസിക്കേണ്ട സമയത്ത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത്, അഭയാചന കഴിക്കേണ്ട സമയത്ത് ദാനിയേലിനെ പോലെ ഉപവസിപ്പാനും പ്രാർത്ഥിക്കാനും അഭയാചന കഴിക്കാനും ഞങ്ങൾക്ക് അങ്ങ് കൃപയും ബലവും ദൈവശക്തിയും നൽകുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. ഒരുമിച്ച് സമർപ്പിക്കട്ടെ പ്രാർത്ഥനകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.